السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، ما يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ينريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ചർച്ചാ വിഷയം പ്രാർത്ഥനയുടെ ആദാബുകളും അതിൻ്റെ ഷുറൂത്തുകളും എന്നതിനെ സംബന്ധിച്ചായിരുന്നു. രണ്ട് ക്ലാസ്സുകളാണ് ഇതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്നാമത്തെ ക്ലാസ്സിൽ ദുആയുടെ അനിവാര്യതയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുവിന് ചോദിച്ചിട്ടില്ല, അല്ലാഹുവിനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹുവിന് ദേഷ്യപ്പെടും, അല്ലാഹുവിന് ദേഷ്യമാണ്, അത് ഇബാദത്താണ്, ഏറ്റവും ശ്രേഷ്ഠമായ വിഭാഗത്താണ്. ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ക്ലാസ്സിൽ അതിൻ്റെ ആദാബുകളെ സംബന്ധിച്ചുള്ള വിശദീകരണത്തിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. അതിൽ അഞ്ചാറ് കാര്യങ്ങൾ നമ്മൾ എണ്ണി പറഞ്ഞു. അള്ളാഹുവിനോട് ചോദിക്കുന്നതിൻ്റെ ആദാബുകളെ സംബന്ധിച്ച്, അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഒരു സത്യവിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ട ഘടകങ്ങളെ സംബന്ധിച്ചായിരുന്നു, ഗുണങ്ങളെ സംബന്ധിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ദുആ എന്നത് ഒരു ഇബാദത്തായതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കേവലം ചില ചോദ്യങ്ങളല്ല, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളല്ല ദുആ എന്നത്, അത് ഇബാദത്താണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിന്റെ ആദാബുകളായിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്, ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യണം. രണ്ട്, തഹാറത്ത് ഉണ്ടായിരിക്കണം, അത് അക്മലാണ്, അഫ്ളലാണ്. മൂന്ന്, ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മൾ ഉദ്ധരിച്ചു. നാല്, അള്ളാഹുവിനെ സനാ ചെയ്തുകൊണ്ട് ദുആ ആരംഭിക്കണം. അഞ്ച്, സ്വലാത്ത് അതിൻ്റെ തുടക്കത്തിൽ വേണം, പ്രാർത്ഥനയ്ക്കിടയിൽ വേണം, അതേപോലെ തന്നെ ദുആയുടെ അവസാനത്തിൽ സ്വലാത്ത് വേണം. ആറാമതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട അദബിൽപ്പെട്ടതാണ് കൈകൾ ഉയർത്തുക എന്നത്. അതിൻ്റെ ഹദീസുകൾ നമ്മൾ പറഞ്ഞു. അതിൽ പ്രത്യേകം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യുമ്പോൾ കൈകൾ ഉയർത്തേണ്ടതില്ല എന്നുള്ളതും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, അഞ്ചാറ് വിഷയങ്ങൾ. പിന്നെ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിക്കൊണ്ട് മിൻ അസ്ബാബിൽ ഇജാബതി, ഉത്തരം കിട്ടുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ് തവസ്സുലാക്കുക എന്നത്. അതെങ്ങനെയെന്നുള്ളത് നമ്മൾ പറഞ്ഞു. തവസ്സുൽ എന്നത് രണ്ട് രൂപത്തിലുണ്ട്. ഇസ്ലാം അനുവദിച്ചതുണ്ട്, അനുവദിക്കപ്പെടാത്തതുണ്ട്, ശറഈ ആയതുണ്ട്, അതല്ലാത്തതുണ്ട്. അത് വളരെ വിശാലമായൊരു വിഷയമാണ്, നമുക്ക് വേറെ പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണത്. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരിക്കലത് വിശദീകരിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ പറയുന്നത് അതിന്റെ ഒരു ഭാഗം അനുവദിക്കപ്പെട്ട തവസ്സുൽ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ദുആയിൽ വരുന്നത്. അതില് അതിന്റെ തെളിവുകൾ, അതിന്റെ കാര്യങ്ങൾ, അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിലൊന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ ഇസ്മുകൾ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകൾ, ഇതുകൊണ്ട് തവസ്സുലാക്കാം. അതുകൊണ്ട് തവസ്സുലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അത് മിൻ അസ്ബാബിൽ ഇജാബ, അതായത് ഉത്തരം കിട്ടുന്ന സബബുകളിൽ പെട്ടതാണ്, കാരണങ്ങളിൽ പെട്ടതാണ്. നമ്മൾ എന്തൊരു കാര്യമാണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്, അത് ചോദിക്കുന്നതിന്റെ മുമ്പായിട്ട് അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫത്തുകളും വെക്കുക. ആ ഇസ്മുകളും സിഫത്തുകളും മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക, നമ്മുടെ വിഷമങ്ങൾ ബോധിപ്പിക്കുക, നമ്മൾ ദുആ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അത് ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സബബാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ വിഷയത്തിൽ ഈ തവസ്സുൽ ജായിസാണ് എന്ന് പറയാനുള്ള കാരണം ശുദ്ധ ഖുർആനിൽ തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ആയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആറാഫിലെ 180-ാമത്തെ ആയത്ത്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിനാകുന്നു ഏറ്റവും നല്ല നാമങ്ങളുള്ളത്, അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഏതുകൊണ്ട് ദുആ ചെയ്യണം? ആ നാമങ്ങൾ അള്ളാഹുവിന്റെ ഇസ്മുകൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഫദ്ഉഹു ബിഹാ. അപ്പൊ ഈ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിനാകുന്നു ഏറ്റവും നല്ല നാമങ്ങളുള്ളത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നാമങ്ങൾ എന്നുള്ളതാണ് പറഞ്ഞിട്ടെങ്കിലും അതിലെന്തുകൂടി പെടും? അള്ളാഹുവിന്റെ സിഫാത്തുകൾ, ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന സിഫാത്തുകൾ കൂടി അതിൽ പെടും. അതുകൊണ്ട് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ ഇസ്മുകൾ കൊണ്ടും അള്ളാഹുവിന്റെ സിഫാത്തുകൾ കൊണ്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും നല്ല നാമങ്ങൾ, ഏറ്റവും നല്ല ഇസ്മുകൾ, ഏറ്റവും നല്ല പേരുകൾ, അത്യുത്കൃഷ്ടമായ നാമങ്ങൾ, അത് അള്ളാഹുവിനുള്ളതാകുന്നു. അതുകൊണ്ട് ഫദ്ഉഹു ബിഹാ, ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആ നാമങ്ങൾ മുന്നിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതേപോലെ തന്നെ ഇസ്രായേൽ 110-ാമത്തായത്, നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചുകൊള്ളുക, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിച്ചുകൊള്ളുക. നിങ്ങൾ ഏത് അള്ളാഹുവിന്റെ ഏത് നാമങ്ങൾ കൊണ്ട് വിളിച്ചാലും ശരി, ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങളൊക്കെ അള്ളാഹുവിനുള്ളത് തന്നെയാണ്. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഈ രൂപത്തിലെ ആശയത്തിൽ വന്നിട്ടുള്ള ആയത്തുകളും ഹദീസുകളും ഒരുപാടുണ്ട്, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വന്നിട്ടുള്ള ഹദീസുകളും ആ വിഷയത്തിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, വമിൻ ആദാബി ദുആ, ഈ ദുആയുടെ ആദാബുകളിൽ പെട്ടതാണ് തവസ്സുലു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് തവസ്സിലാക്കിയിട്ട് ദുആ ചെയ്യുക എന്നുള്ളത്. എങ്ങനെ? ബി അസ്മാഇഹിൽ ഹുസ്ന വ സിഫാത്തിഹിൽ ഉല, അത്യുന്നതമായ അള്ളാഹുവിന്റെ സിഫാത്തുകൾ കൊണ്ടും അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ടും തവസ്സുലാക്കിയിട്ട് ദുആ ചെയ്യുക എന്നുള്ളത് ദുആയുടെ അദബിൽപ്പെട്ടതാണ്. ഹാദാഹുൽ ഔലാബിൽ മുസ്ലിം, മാത്രമല്ല ഇത് ഒരു മുസ്ലിമിന് ഏറ്റവും ഔല, കാരണം ഖുർആനിലെ കൽപ്പന ഉണ്ട്, നബിസ്വല്ലാസ്ലം അങ്ങനെ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫയഖ്താറു മിൻ അസ്മാഇല്ലാഹിൽ ഹുസ്നാ യുലായിമു ദഅവതഹു, എന്താണോ അവൻ ദുആ ചെയ്യുന്നത് അതിനനുയോജ്യമായിട്ടുള്ള ഇസ്മുകൾ അവൻ തിരഞ്ഞെടുക്കണം. ഇത് നമ്മൾ പറഞ്ഞു, ഇവിടെയാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ആ വിഷയം പൂർണ്ണമാകുന്നതിന് വേണ്ടി, ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി ഇത്രവരെ പറഞ്ഞത്. അതായത് എന്തൊരു കാര്യമാണോ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളായിരിക്കും, ആ വിഷയത്തിലുള്ള അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫാത്തുകളും കൊണ്ടും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതിന് ഉദാഹരണം പറഞ്ഞു, ഇദാ സഅല അല്ലാഹ റിസ്ക, ഇദാ സഅല അല്ലാഹ, അള്ളാഹുവിനോട് ഒരാൾ ചോദിക്കാണ് റിസ്ക്, ഒരാൾ റിസ്ഖാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നതെങ്കിൽ യാ റസാഖ് എന്ന് വിളിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, യാ റസാഖ് എന്നുള്ളത് വിളിച്ചിട്ട് ദുആ ചെയ്യുക. അതേപോലെ ഇദാ സഅല അല്ലാഹ സവജല്ല റഹ്മഹ, റഹ്മത്താണ് അള്ളാഹുവിനോട് ചോദിക്കുന്നതെങ്കിൽ യാ റഹ്മാൻ യാ റഹീം എന്നുള്ള അള്ളാഹുവിന്റെ ഇസ്മുകൾ കൊണ്ട് ദുആ ചെയ്യുക. എന്നിട്ട് അള്ളാഹുവേ എനിക്ക് റഹ്മത്ത് നൽകണേ, നമ്മുടെ പ്രശ്നങ്ങൾ പറ, എന്നോട് റഹ്മത്ത് കാണിക്കണേ, യാ റഹ്മാൻ യാ റഹീം, ഇങ്ങനെ ആ അതുമായിട്ട് ആ വിഷയത്തിൽ ബന്ധപ്പെട്ട ആ കാര്യമായിട്ട് ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് ദുആ ചെയ്യുക. അതേപോലെ തന്നെ ആ ഇജ്സത്താണ് ചോദിക്കുന്നതെങ്കിൽ യാ അസീസ്, ഇജ്സത്തുമായിട്ട് ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ ഇസ്മ് അസീസ്. എന്നിട്ട് ഫയുഖദ്ദിമുൽ അബ്ദു ബൈന യദൈ ദുആഇല്ലാഹി അൽഇസ്മൽ മുനാസബ് ലിമത്ലൂബിഹി, അതായത് എന്താണോ അയാൾ ചോദിക്കുന്നത്, എന്താണോ അയാൾ ആവശ്യപ്പെടുന്നത്, എന്തൊരു കാര്യമാണോ അയാൾക്ക് ലഭിക്കാനുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ ഇസ്മുകൾ വെച്ചിട്ട് അള്ളാഹുവിന്റെ സിഫാത്തുകൾ വെച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇനി ഇത് ഷെയ്ഖ് ബിൻ സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഹദീസുകളിൽ വന്നിട്ടുള്ള ചില ദുആകൾ, ഒന്ന് ബുറൈദ റളിയല്ലാഹു തആല അൻഹു ഇല്ലെന്നുള്ള നിവേദനത്തിൽ കാണാം. അദ്ദേഹം പറയുന്നു, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ റജുലൻ യഖൂലു, ഒരാൾ ദുആ ചെയ്യുന്നതായി കേട്ടു. എന്താ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻതൽ അഹദു അസ്സമദു അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതാണ് ദുആ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ കുറെ സിഫത്തുകളും അള്ളാഹുവിന്റെ ഇസ്മുകളും, അള്ളാഹുമ്മ ഇന്നി അസ്അലുക, അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു കണ്ടോ. എന്നിട്ട് അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അല്ലഹദു അസ്സമദു അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതാണ് അയാളുടെ ദുആ. അതെന്താ വെച്ചാല് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുക എന്നുള്ളതല്ല, കാരണം ഇതൊരു ഇബാദത്താണ് ദുആ എന്നുള്ളത്. അത് അതിന്റേതായ ഷുറൂത്തുകളും ആദാബുകളും പാലിക്കപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ അയാൾ ദുആ ചെയ്തു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് സഅൽതല്ലാഹ ബിസ്മി അല്ലദീ ഇദാ സുഇല ബിഹി അഅഫാ വഇദാ ദുഇയ ബിഹി അജാബ. നബി ആ മനുഷ്യനോട് പറഞ്ഞു, ലഖദ് സഅൽതല്ലാഹ, നീ അല്ലാഹുവിനോട് ചോദിച്ചിരിക്കുന്നു, ബിൽ ഇസ്മി, അല്ലാഹുവിന്റെ ഒരു ഇസ്മു കൊണ്ട്, അല്ലാഹുവിന്റെ നാമം കൊണ്ട്. എന്താണ്? അല്ലദീ ഇദാ സുഇല ബിഹി, ആ നാമം കൊണ്ട് ചോദിക്കപ്പെട്ടാൽ, ആ നാമം കൊണ്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ അഅഫാ, അല്ലാഹ് നൽകും. വഇദാ ദുഇയ ബിഹി, അതുകൊണ്ട് ദുആ ചെയ്താൽ അജാബ, അല്ലാഹു ഉത്തരം നൽകും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ദുആക്ക് ഉത്തരം കിട്ടുന്ന കാരണങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇങ്ങനെ അള്ളാഹുവിന്റെ സിഫത്തുകളും ഇസ്മുകളും മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുക. ഇത് തുർമുദി അബൂദാവൂദൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. വേറെയും ഹദീസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക സ്തഗീസ്, ഇങ്ങനെ ഒരുപാട് ദുആകളുണ്ട്. അതേപോലെ തന്നെ അഊദു ബിഇസ്സതില്ലാഹി വഖുദറതിഹി, അല്ലാഹുവിന്റെ സിഫത്തുകൾ വെച്ചിട്ട് അഊദു ബിഇസ്സതില്ലാഹി വഖുദറതിഹി മിൻ ശർരി മാ ജിദു വഹാദറു, ഒരുപാട് ദുആകളുണ്ട്. ഹദീസുകളിൽ അങ്ങനെ ധാരാളം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ രൂപത്തില് ഇത് തവസ്സുലാക്കിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ഇതാണ് അതിന്റെ ഒരു രീതി. രണ്ടാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അതിൽ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം. ഇത് തവസ്സുലിന്റെ മറ്റൊന്നാണ്, അനുവദിക്കപ്പെട്ട തവസ്സുലിന്റെ മറ്റൊരു രൂപം. ഏത്? നമ്മുടെ സൽക്കർമ്മങ്ങൾ അത് മുന്നിൽ വെക്കുക. ആ സൽക്കർമ്മങ്ങൾ മുന്നിൽ വെച്ചിട്ട് അള്ളാഹുവെ ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതാണ്, അതുകൊണ്ട് ആ കാര്യം കണ് തരണേ എന്നുള്ളതാണ് പ്രാർത്ഥിക്കുക. അത് ഉത്തരം കിട്ടും. അങ്ങനെ ഉത്തരം കിട്ടിയതിന് വലിയൊരു ചരിത്ര ഹദീസിൽ വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്ത, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല സൽപ്രവർത്തനം, ഇഖ്ലാസോടുകൂടി ചെയ്ത ആ നല്ല പ്രവൃത്തി ഏതാണെന്നുള്ളത് തെരഞ്ഞെടുത്തിട്ട് നമുക്കൊരു പ്രയാസം വരികയാണ്, നമുക്കൊരു ബുദ്ധിമുട്ട് വരികയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രോഗം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതങ്ങനെയാണ് സംഭവിച്ചു. അപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ ചെയ്ത ഏറ്റവും നല്ലൊരു കർമ്മം അതെടുത്തു പറയാം അവനോട്. അത് എടുത്തു പറഞ്ഞിട്ട് ഞാനിത് ചെയ്തത് നിന്റെ വജു ഉദ്ദേശിച്ചിട്ടാണെന്നുള്ളത് പറയാം. എന്നിട്ട് അള്ളാഹുവിനോടാണ് ദുആ ചെയ്യുക. ഇങ്ങനെ ഇത് തവസ്സുലിന്റെ അനുവദിക്കപ്പെട്ട രണ്ടാമത്തെ രൂപം. അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടും. ഉത്തരം കിട്ടുന്ന കാരണങ്ങളിൽ പെട്ടതാണ് ഇങ്ങനെ ദുആ ചെയ്യുക എന്നുള്ളത്. എന്താ അതിന്റെ തെളിവ്? അതിന്റെ തെളിവുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏത്? മറ്റേ ഖിസ്സത്തു അസ്ഹാബുൽ ഗാർ, അസ്ഹാബുൽ ഖൗഫ് അല്ല, അസ്ഹാബുൽ ഖൗഫ് അല്ല, അസ്ഹാബുൽ ഗാർ അല്ലെ. ഗുഹയിലകപ്പെട്ട മൂന്ന് മനുഷ്യന്മാരുടെ മൂന്ന് പിന്നെ ആളുകളുടെ സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഹദീസിൽ ഇതിന്റെ തെളിവുകൾ വന്നിട്ടുണ്ട്. അവരൊരു ഗുഹയിൽ പ്രവേശിച്ചു, അവര് നടക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് മഴ വർഷിച്ചത്. അങ്ങനെ അവരൊരു ഗുഹയിൽ അഭയം തേടി. അങ്ങനെ വലിയൊരു പാർക്കൽ വന്നിട്ട് ആ ഗുഹാമുഖം അടച്ചു കളഞ്ഞു. ഇത് നമുക്ക് നല്ലൊരു പാഠമാണ്, കാരണം ഇത് അവരുടെ അനുഭവത്തിൽ അവർക്ക് ബോധ്യപ്പെട്ട സംഗതിയാണ്. ഈ ദ്വാ കൊണ്ട് സംഭവിച്ചത് എന്താ, ആ പാർക്കല്ല് തന്നെയാണ് നീങ്ങിട്ട് പോയി എന്നുള്ളതാണ്, ഈ ദ്വാ കൊണ്ട് മാത്രം. അങ്ങനെ ആ മൂന്നാളുകളും അവർ പറഞ്ഞത് ഹദീസിൽ വന്നത് എന്താ വെച്ചാല്, അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഉള്ളൂറോ അമാലൻ അമിൽ തുമുഹ സോലിഹ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഏതാന്നുള്ളത് നോക്കി. എന്നിട്ട് ഫദ്ഉല്ലാഹ തആല ബിഹ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും, അത് മുന്നിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. ലഅല്ലല്ലാഹ യഖ്റുജുഹ അൻകും, അള്ളാഹു നമ്മൾ അകപ്പെട്ട ഈ പ്രയാസത്തിൽ നിന്ന് നമുക്ക് ആശ്വാസം നൽകിയേക്കാം, നമുക്ക് രക്ഷ നൽകിയേക്കാം. അപ്പൊ ഒരു നിവൃത്തിയില്ല അവർക്ക്, ഭൗതികമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ പാർക്കല് ഒരു നിലക്കും നീക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അവർക്ക് ഗുഹന്റെ പുറത്ത് പോരണമെങ്കിൽ ആ പാർക്കല്ല അവിടെ നിന്ന് പോകണം. ഭൗതികമായൊരു മാർഗം അവിടെ അല്ല. അവര് തീരുമാനിച്ചു, മൂന്നാളുകളും കൂടി തീരുമാനിച്ചു, ഇത് ഹദീസിന്റെ ഭാഗമാണ്. എന്ത്, നിങ്ങൾ ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഏതാന്നുള്ളത് നോക്കിയിട്ട് ഫദ്ഉല്ലാഹ തആല ബിഹ, ആ പ്രവർത്തികൾ മുന്നിൽ വെച്ചിട്ട് ആ പ്രവർത്തികൾ കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അങ്ങനെ മൂന്നാളുകളും ദുആ ചെയ്തു. ഒരാള് മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്ത നന്മ, അത് വലിയ വിശദീകരിക്കേണ്ട ഒരു സംഗതിയാണ്. ആ കാര്യം എടുത്തിട്ട് അയാളെ ദുആ ചെയ്തു. രണ്ടാമത്തെ ആള് ദുആ ചെയ്തത് വിഭജിക്കാൻ അവസരം കിട്ടി, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അയാൾ അതിൽ നിന്ന് മാറി. അയാൾ അതെടുത്തിട്ട് ദുആ ചെയ്തു. അയാൾ പറഞ്ഞത് എന്താ വെച്ചാല്, ആ മൂന്നാളുകളും പറഞ്ഞ വാചകങ്ങള് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത് അറിയോ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത ആള് അതിൽ ദുആ ചെയ്തിട്ട് അയാള് പറഞ്ഞു, അയാള് പറഞ്ഞത് എന്താ വെച്ചാൽ, അള്ളാഹുവേ ഫൈൻ കുന്ത തഅലമു അന്നി ഫഅൽതു ദാലിക ഇബ്തിഗാ വജ്ഹിക, നിന്റെ വജ്ഹ് ആഗ്രഹിച്ചിട്ടാണ് ഞാനിത് ചെയ്തത്, അത് നിനക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഫഖ്റുജ് ലനാ മിൻഹ ഫുറുജതൻ, ഞങ്ങൾ അകപ്പെട്ട ഈ വിഷമത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ രക്ഷ ഉണ്ടാകണം. അങ്ങനെ അയാളുടെ ഒന്നാമത്തെ ദുആ ചെയ്തതോടുകൂടിയിട്ട് എന്താണ്, ആ പാർക്കൽ ഒന്ന് അല്പം ഫറജല്ലാഹു മിൻഹ ഫുറുജതൻ ഫറഔ മിൻഹ സമാ, ഒരല്പം അവരിങ്ങനെ ആകാശം ഇങ്ങനെ കണ്ടു, ഒരല്പം ആ പാർക്കൽ ഒന്ന് നീങ്ങി. ഇവിടെ എന്തായാലും ചെയ്തത്, അയാൾ ചെയ്ത മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് അയാൾ ചെയ്ത നല്ലൊരു കർമ്മം, അത് ഹദീസിൽ വിശദമായിട്ട് വന്നിട്ടുണ്ട്. അത് അയാൾ ദുആ ചെയ്തതോടുകൂടി ആ പാർക്കൽ അല്ലെ ഭൗതികമായിട്ടുള്ളൊരു സംഗതി അവിടെ നടക്കുക, അത് ഒരല്പം കണ്ട് നീങ്ങി എന്നുള്ളതാണ്. അവർ ദുആ ചെയ്തത് ഇവിടെ തവസ്സുലാക്കി. തവസ്സുലാക്കിയത് എന്താണ്, അവർ അയാള് ചെയ്ത ആ അമലുകൊണ്ട്. അയാൾ രണ്ടാമത്തെ ആളും ദുആ ചെയ്തെന്ത്, ഇങ്ങനെയുള്ള വിചാരത്തിനുള്ള അവസരം കിട്ടി, ഞാൻ അതിൽ നിന്ന് മാറി. എന്നിട്ട് അയാളും പറഞ്ഞെന്ത്, അല്ലാഹുവേ ഫൈൻ കുന്ത തആലം അന്നി ഫഅൽതു ദാലിക ഇബ്തിഗാ വജ്ഹിക ഫഖ്റുജ് ലനാ മിൻഹ ഫുർജതൻ, അല്ലാഹുവേ ഇങ്ങനെയുള്ള ചാൻസ് എനിക്ക് കിട്ടിയിട്ടും ഞാൻ അതിൽ നിന്ന് മാറി, അത് നിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്, അത് നിനക്കറിയാം, അതുകൊണ്ട് ഈ വിഷമത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണേ. അങ്ങനെ ഫഫറജ ലഹു, അത് ഒരല്പം കൂടി. അങ്ങനെ മൂന്നാമത്തെ ആള് അയാൾ ചെയ്ത അമാനത്ത്, ഇത് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. അയാൾ അമാനത്ത് നിർവഹിച്ചു, അത് അയാള് എടുത്തു പറഞ്ഞു. എന്നിട്ട് അതിന്റെ അവസാനവും അയാൾ എന്ത് പറഞ്ഞു, അല്ലാഹുവേ ഫൈൻ കുന്ത തആലമു അന്നി ഫഅൽതു ദാലിക ഇബ്തിഗാ വജ്ഹിക ഫഖ്റുജ് ലനാ മാ ബഖിയ, കുറച്ചുകൂടി ബാക്കിയുണ്ടായിരുന്നു, അതുകൊണ്ട് അല്ലാഹുവേ ഈ ബാക്കിയുള്ളത് കൂടി ഞങ്ങളിൽ നിന്ന് നീ നീക്കം ചെയ്തു തരണേ. ഇങ്ങനെ മൂന്നാളുകളും അവര് ചെയ്ത ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ മുന്നിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അവരുടെ പ്രശ്നം എന്തായിരുന്നു, ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുന്നു, അതിന് ഭൗതികമായിട്ട് വേറെ മാർഗങ്ങളൊന്നുമില്ല. ഏറ്റവും നല്ല കർമ്മങ്ങൾ അവർ ചെയ്തത് അത് അവർ അള്ളാഹുവിനോട് എടുത്തു പറഞ്ഞു, എന്നിട്ട് ഞങ്ങളെ ഈ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ഈ രീതി പോലും പലർക്കും അറിയില്ല, ഇങ്ങനെ രീതി ഉണ്ട് എന്നുള്ളത് പോലും. കാരണം തവസ്സുൽ എന്ന് പറഞ്ഞാൽ തന്നെ അതൊക്കെ വിദേഹത്ത് ചുരുക്കമാണ്, അന്നും പാടില്ലാത്തതാണെന്നുള്ള രീതിയിലാണ് പലരും പഠിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, ഫഫറജ അല്ലാഹു മാ ബഖിയ, അങ്ങനെ ആ പാറക്കല്ല് ബാക്കി കൂടി പൂർണ്ണമായിട്ട് ആ ഗുഹാമുഖത്തുനിന്ന് മാറി. ഇത് ഈ ദുആ കൊണ്ട് മാത്രം. എന്താ ഒരു ദുആ ചെയ്തത്? ഈ കർമ്മങ്ങൾ വെച്ചിട്ട്, ഈ കർമ്മങ്ങൾ മുന്നിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അതവർ ശരിക്കും കണ്ടു, അത് അവരനുഭവിച്ചു, അവരത് മനസ്സിലാക്കി. അപ്പൊ ആർക്കല്ലിൽ നീങ്ങാന്നുള്ളത് അതാണ് സംഭവിച്ചു അവിടെ. ഈ ഹദീസ് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിമൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഷർഹ് മുസ്ലിമിൽ പറഞ്ഞത് എന്താ അറിയോ? ഈ കാര്യം അന്നഹു യുസ്തഹബ്ബു ലിൽ ഇൻസാനി, ഒരു മനുഷ്യന് മുസ്തഹബ്ബാണ്, മുസ്തഹബ്ബായ കാര്യമാണ്, അയ്യദുആ ഫി ഹാലി ഖുർബിഹി, അവന് പ്രയാസം നേരിടുന്ന ഒരു ഘട്ടത്തിൽ ദുആ ചെയ്യുക എന്നുള്ളത്. വഫി ദുആയിൽ ഇസ്തിസ്ഖായി, അതേപോലെ തന്നെ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ദുആയിലാണെങ്കിലും ശരി, വഗൈരിഹി, അതല്ലാത്ത ദുആയിലാണെങ്കിലും ശരി, ബി സോലിഹി അമലിഹി, അവൻ ചെയ്ത സോലിഹായ അമല് കൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളതും, യതവസ്സലു ഇലല്ലാഹി തആല ബിഹി, അതുകൊണ്ട് അള്ളാഹുവിനോട് തവസ്സലു ചെയ്യുക എന്നുള്ളതും മുസ്തഹബ്ബാണ് എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. ലിഅന്നഹാഉലായി ഫഅലൂഹു ഫസ്തുജീബലഹും, കാരണം ഈ മൂന്നാളുകൾ ചെയ്തത് അതാണ്. അവർ ചെയ്ത കർമ്മങ്ങൾ മുന്നിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹു അതിന് ആ ദുആക്ക് ഉത്തരം കൊടുത്തു, അള്ളാഹു ആ ദുആക്ക് ഉത്തരം കൊടുത്തു. ഇത് ഇമാം മുസ്ലിം കിതാബുൽ ഇഖാഖിൽ ബാബ് ഖിസ്സത്തു അസ്ഹാബിൽ ഗാരി അസ്സലാസ വത്തവസ്സുൽ ബി സാലിഹിൽ അമാലി എന്ന കിതാബിൽ ബാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, കിതാബുൽ ഇഖാഖിൽ. അപ്പൊ ഇത് ജായിസാണ്. ജായിസാണെന്ന് മാത്രമല്ല, നമ്മുടെ വിഷയത്തിൽ ഇത് വരുന്നത് എങ്ങനെ? നമ്മൾ ദുആ ചെയ്യുമ്പോ ഇങ്ങനെ ദുആ ചെയ്യുന്നത് ഉത്തരം കിട്ടുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ്. ഇവർക്ക് ഉത്തരം കിട്ടി, അത് ഹദീസിൽ വന്നതുമാണ്, അത് ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ തെളിവായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ രൂപത്തില് അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫത്തുകളും മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ മുന്നിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹയാണ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം. അതിലാണ് ഈ തവസ്സുലുള്ളത്. ഖുർആന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ അള്ളാഹു ഈ തവസ്സുൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചത്, സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുആയാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അദ്ദേഹം പറയുന്നത് അജല്ലൽ മത്തോലിബ്, അതേപോലെ തന്നെ അഷ്റഫൽ മവാഹിബ്. ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ ജീവിച്ച് മരിച്ചു പോകാൻ പറ്റുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഏറ്റവും അജല്ല ഏതാണ്? നേരായ മാർഗത്തിലൂടെ ഞങ്ങളെ കൊണ്ടുപോകണേ എന്നുള്ള ഇതാണ്. ആ ദുആ എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്നുള്ളത് അള്ളാഹു സൂറത്തുൽ ഫാത്തിഹയിൽ പഠിപ്പിച്ചു. ആദ്യം തന്നെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നാണ് ചൊല്ലുകയാണോ? അല്ല, അതിന്റെ മുമ്പ് ഈ തവസ്സുലുണ്ട്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അല്ലമല്ലാഹു ഇബാദഹു കൈഫിയത സ്വാലിഹി, എങ്ങനെയാണ് ഈ സിറാത്ത് ചോദിക്കേണ്ടത്? അത് അള്ളാഹു അവന്റെ അടിമകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. സൂറത്തുൽ ഫാത്തിഹയിൽ നേർക്കു നേരെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് ദുആ ചെയ്യല്ല, അതെങ്ങനെ ചോദിക്കണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുപ്രധാനമായ ചോദ്യമാണ്, ആവശ്യമാണ് ദുആയാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അത് അല്ല പഠിപ്പിച്ചു കൊടുത്തു, എങ്ങനെയാണ് ചോദിക്കണ്ടേ? വാമറഹും, അള്ളാഹു അവരോട് കൽപ്പിച്ചു, അയ്യു ഖദ്ദിമു ബൈന യദൈഹി, അത് ചോദിക്കുന്നതിന്റെ മുമ്പ്, ഹമീദഹു വസ്സന അലൈഹി വതംജീദഹു, അള്ളാഹുവിനെ ഹംദ് ചെയ്യണം, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തണം, അള്ളാഹുവിനെ പുകഴ്ത്തണം. ثم ذكر عبوديته وتوحيده بنا عبوديته പറഞ്ഞു, പിന്നെ ഇബാദത്തിനെ സംബന്ധിച്ച് പറഞ്ഞു. ഫഹാതാനി വസീലത്താനി ഇലാ മത്ലൂബിഹിം, ഈ രണ്ട് വസീലകൾ കൊണ്ട് ഇത് ചോദിക്കാനാണ് അള്ളാഹു ആവശ്യപ്പെട്ടത്. ഒന്ന് തവസ്സുലുൻ ഇലൈഹി ബിഅസ്മാഇഹി വസിഫാതിഹി, ഒന്നിവിടെ എന്ത് വന്നു? അള്ളാഹുവിന്റെ ഇസ്മുകൾ കൊണ്ടും സിഫാത്തുകൾ കൊണ്ടുമുള്ള തവസ്സുൽ വന്നു. എന്നിട്ട് ദുആ ഏത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, ഇവിടെ ഇസ്മുകൾ കൊണ്ടും സിഫത്തുകൾ കൊണ്ടുള്ള തവസ്സുൽ വന്നു. പിന്നെ അടുത്തത് എന്താ? ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അവിടെ ഉബൂദിയത്ത് വന്നു, തൗഹീദും വന്നു. അള്ളാഹുവിന്റെ ഇസ്മുകൾ കൊണ്ടും സിഫാത്തുകൾ കൊണ്ടും നമ്മൾ അള്ളാഹുവിനെ വാഴ്ത്തി സനായി ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ പ്രഖ്യാപിച്ചു എന്ത്? ഉബൂദിയത്തും തൗഹീദും. ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് വസീലകൾ കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് എന്താ ചോദിക്കുന്നത്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. അപ്പൊ ഈ തവസ്സുൽ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞു, വഹാത്താനിൽ വസീലത്താനി, ഈ രണ്ട് വസീലകളും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ലാ യക്കാദു യുറദ്ദു മഅഹുമാ അദ്ദുആ, ഈ രണ്ട് വസീലകളും കൊണ്ട് ചെയ്യുന്ന ഒരു ദുആ അതൊരിക്കലും അല്ലാഹു ലാ യുറദ്ദു മഅഹുമാ അദ്ദുആ. അദ്ദേഹം കുറേ ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. ഒരിക്കലും അല്ലാഹു ആ ദുആ അത് തള്ളുകയില്ല. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ തന്നെ ഇത് വന്നിട്ടുണ്ട്. ഇത് അദ്ദേഹം വിശദീകരിക്കുകയാണ്, കുറേ അങ്ങനെ അദ്ദേഹം അത് വിശദീകരിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും അള്ളാഹുവിനോട് പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ രൂപത്തിൽ അനുവദിച്ച തവസ്സുലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അത് അള്ളാഹു സ്വീകരിക്കും. അത് അതിന്റെ കാരണങ്ങളിൽ പെട്ടതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതേപോലെ തന്നെ ദുആയുടെ അദബുകളിൽപ്പെട്ട മറ്റൊന്നാണ്, ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അത് ആവർത്തിച്ച് ചോദിക്കുക എന്നുള്ളത്. അത് രണ്ട് രൂപത്തിൽ വരുന്നുണ്ട്. അതിന്റെ ഒരു രൂപം, നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അതൊരു മൂന്ന് പ്രാവശ്യം അള്ളാഹുവിനോട് ചോദിക്കണം. നബിസല്ലാ സ്വലമയുടെ അധിക ദുആയിലും അങ്ങനെ തന്നെയായിരുന്നു, മൂന്ന് തവണ അത് ആവർത്തിക്കും. അത് അതിന്റെ ഉത്തരം കിട്ടുന്ന കാരണങ്ങളിൽ പെട്ടതാണ്. ഇതൊന്നും നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. ദുആയോടുള്ള നമ്മുടെ മനോഭാവം തന്നെ ശരിക്കും മാറേണ്ടിയിരിക്കും. എന്തെങ്കിലും രോഗം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുസീബത്ത് വരുമ്പോൾ മാത്രം അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഇതൊരു ഇബാദത്താണ്, നമസ്കരിക്കുന്നത് പോലെ, നോമ്പനുഷ്ഠിക്കുന്നത് പോലെ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു ഇബാദത്തായിട്ട് ദുആയെ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ നമുക്ക് ബോധ്യപ്പെടുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധിക ദുആകളും അത് മൂന്ന് തവണ, എന്നാലും മൂന്നിലധികമാകാമോ? അധികമാകാം. എത്ര തവണയും ആവർത്തിക്കാം. പക്ഷെ ദുആയുടെ ഒരു അദബായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ളത് മൂന്ന് തവണ അത് ആവർത്തിക്കുമായിരുന്നു. ചില ദുആകള് ഏഴ് തവണ, ചിലത് അഞ്ച് തവണ, പക്ഷെ അധികവും ഗാലിബ് എന്നാണ് പണ്ഡിതന്മാർ പ്രയോഗിച്ചിട്ടുള്ളത്. ഒരാൾക്ക് ഒരു തവണ ദുആ ചെയ്യുക, അതിന് വിരോധമൊന്നുമില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മൂന്ന് തവണ ആവർത്തിച്ചിരുന്നു എന്നുള്ളത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അതിലൊന്ന് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്നുള്ള റിവായത്തിൽ അത് വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞു, കാന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഅ ദഅ സലാസൻ വ ഇദാ സഅല സഅല സലാസൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ ദഅ സലാസൻ, മൂന്ന് തവണ ദുആ ചെയ്യും. ആ കാര്യം മൂന്ന് തവണ പറയും. നമ്മൾ എന്താണോ അല്ലാഹുവിനോട് ചോദിക്കുന്നത് അത് മൂന്ന് തവണ ചോദിക്കുക. അതാണ് ഇദാ ദഅ രണ്ടു വന്നു, ഇദാ ദഅ ദഅ സലാസൻ വൈദാ സാല സാല സലാസൻ. ദുആ ചെയ്യുകയാണെങ്കിൽ അത് മൂന്ന് തവണ ദുആ ചെയ്യും, ചോദിക്കുകയാണെങ്കിൽ അത് മൂന്ന് തവണ ചോദിക്കും. ഇത് ഇമാം മുസ്ലിമിന്റെ ഇതിൽ വന്നതാണ്. ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലഹി പറഞ്ഞു, ഫീഹി ഈ ഹദീസിൽ തെളിവുണ്ട്, ഇസ്തിഹ്ബാബു തക്രീർ ദുആ സലാസ സലാസൻ, മൂന്ന് തവണ ദുആ ആവർത്തിക്കുന്നത് മുസ്തഹബാണ് എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. ഇതേപോലെ തന്നെ ഇബ്നു ഹജർ ഈ ഹദീസുകളെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, വകദാലിക ഫിൽ ഇസ്തിസ്ഖായി ഖാല സലാസൻ, ഇതേപോലെ തന്നെ മഴക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് തവണ എന്ത് പറഞ്ഞു? അല്ലാഹുമ്മ അഗ്ഫിനാ. അതിനെ വ്യാഖ്യാനിച്ചിട്ട് ഇബ്നു ഹജർ പറഞ്ഞു, വഫീഹി തക്റാറു ദുആഇ സലാസൻ, ഈ ഹദീസിൽ തെളിവുണ്ട് ഒരു ദുആ ചെയ്യുമ്പോൾ അത് മൂന്ന് തവണ ആവർത്തിച്ച് ചെല്ലുക എന്നുള്ളത്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്നുള്ള ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണ്. അതേപോലെ തന്നെ അതിന്റെ വ്യാഖ്യാനങ്ങളിൽ ഇബ്നു ഹജർ ഇമാം നവവിയൊക്കെ അത് മൂന്ന് തവണ എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട്. അത് മുസ്തഹബാണെന്നുള്ളത്. ഇനി ഹദീസിൽ ഇതിന് തെളിവ് വന്നിട്ടുണ്ട്, ചില തെളിവുകൾ. ഒന്ന്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇസ്ലാസല്ല നിസ്കരിക്കുമ്പോൾ ഈ ഒട്ടകത്തിന്റെ കുടൽമാലകൾ ഇതൊക്കെ കൊണ്ടുവന്ന്, അവശിഷ്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് സുജൂദിലാകുമ്പോൾ ഇസ്ലാസലമയുടെ കഴുത്തിലിട്ടിരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെറൊരു ചരിത്രമല്ല. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തല ഉയർത്താൻ സാധിച്ചിട്ടില്ല, അങ്ങനെ മകൾ വന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി. അതിൽ കാണാ, ഫലമ്മാ ഖലാ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി, റഫഅ സൗതഹു, അദ്ദേഹം ശബ്ദം ഉയർത്തി, ثم ദഅ അലൈഹിം, പിന്നീട് അവർക്കെതിരെ ദുആ ചെയ്തു. വകാന ഇദാ ദഅ ദഅ സലാസൻ, ഇതാണ് നമ്മൾ നേരത്തെ ഉദ്ധരിച്ചത്. ഈ സംഭവത്തിലാണത് പറയുന്നത്. ഇത് ചെയ്തവർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. എന്നിട്ടാണ് ആ ഹദീസിൽ എന്ത് വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്താൽ മൂന്ന് തവണ ദുആ ചെയ്യും. ചോദിക്കുകയാണെങ്കിൽ മൂന്ന് തവണ ചോദിക്കും. സുമ്മ ഖാല അല്ലാഹുമ്മ അലൈക ബി ഖുറൈശിൻ സലാസ മറാത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ ദുആ ചെയ്തു. അല്ലാഹുവേ, ഈ ഖുറൈശികളുടെ കാര്യം അത് ഞാൻ നിനക്ക് വിട്ടുതരുന്നു. അല്ലാഹുമ്മ അലൈക ബി ഖുറൈശിൻ, അവരുടെ കാര്യം നീ തീരുമാനിക്കണേ. സലാസ മറാത്തിൻ, അത് മൂന്ന് തവണ അങ്ങനെ പറഞ്ഞു. അല്ലാഹുമ്മ അലൈക ബി ഖുറൈശിൻ. ഈ സംഭവം ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്. ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിൽ നിന്നത് വ്യക്തമാണ്. ആ രണ്ടും അതിൽ വന്നു. ഇബ്നു സുദ്ർ റളിയല്ലാഹുവിന്റെ വാചകം അതിൽ വന്നു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ ദുആ ചെയ്തതും മൂന്ന് പ്രാവശ്യം അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, മൂന്ന് തവണ. എന്നാൽ ഒരാൾ ഒരു തവണ ദുആ ചെയ്തു, വിരോധമൊന്നുമില്ല. ഒന്നിൽ കൂടുതൽ ചില സന്ദർഭങ്ങളിൽ മൂന്നിൽ കൂടുതൽ ദുആ ചെയ്തതായിട്ട് ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ അധികവും ഇങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് രോഗമായി കടന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്ദർശിച്ചു. അതിന് ദുആ ചെയ്തു. രോഗിയെ സന്ദർശിക്കുമ്പോൾ മര്യാദ കൂടി ഹദീസിൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? അതില് ഹദീസിൽ കാണാം, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു പറയുന്നു, ആദനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സന്ദർശിച്ചു. ഫഖാല അല്ലാഹു മഷ്ഫി സഅദൻ, അല്ലാഹു മഷ്ഫി സഅദൻ, അല്ലാഹു മഷ്ഫി സഅദൻ, മൂന്ന് തവണ ആവർത്തിച്ചു. ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്, ബുഖാരിയിലും ഉണ്ട്. അല്ലാഹു മഷ്ഫി സഅദൻ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ടാണ് പണ്ഡിതന്മാരെന്ത് പറഞ്ഞത്? ഇബ്നു ഉസൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, وفيه استحباب ان يدعو ان يدعو بهذا الدعاء اللهم اشف فلانا وتسمي ثلاث مرات. ഇങ്ങനെ രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് പോയിട്ട് അയാളുടെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലാഹുമ്മ ഷ്ഫി, ഏതാളാണ്, മുഹമ്മദ് ആണെങ്കിൽ അല്ലാഹുമ്മ ഷ്ഫി മുഹമ്മദ്, ഇങ്ങനെ മൂന്ന് തവണ ദുആ ചെയ്യുന്നത് മുസ്തഹബ്ബാണ് എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. ഫൈന ഹാദ മിമ്മ യകൂനു സബബൻ ഫീ ശിഫായിൽ മരീദ്, ഇതാണ് നമ്മുടെ വിഷയം. കാരണം അതെന്താണ്? സബബാണ്. എന്തിന്? ആ രോഗിക്ക് ആ രോഗം ശിഫയാകുന്നതിനുള്ള ഒരു സബബ് ഈ ദുആയിലുണ്ട്. കാരണം ദുആ എന്നുള്ളത് ഒരു സബബാണ്. എന്തിനുള്ള സബബ്? ആ രോഗം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സബബാണ്. അതേപോലെ തന്നെ അതൊരു ഇബാദത്ത് കൂടിയാണ്. വഫീഹി അയ്ദൻ, ഈ ഹദീസിൽ വീണ്ടും തെളിവുണ്ട്. ദലീല് എന്ത് തെളിവുണ്ട്? തെളിവുണ്ട്, അല അന്നൽ ഇൻസാൻ യുഖദീറു ദുആ, ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ അയാൾക്ക് ദുആ ആവർത്തിച്ചു കൊണ്ടിരിക്കാം. ലഖദ് ഖാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ഇദാ ദഅ യദോ സലാസൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണെങ്കിൽ മൂന്ന് തവണ ദുആ ചെയ്യുമായിരുന്നു. അങ്ങനെ അദ്ദേഹം അങ്ങനെ വിശദീകരിച്ചു പോകണം. ഇബ്നു സൈമിയ്യയുടെ റിയാദ് സ്വാലിഹീന്റെ ഷറഹിൽ നിങ്ങൾക്കത് കിട്ടും, അതിന്റെ ഓഡിയോ കിട്ടും. അപ്പൊ ഇങ്ങനെ മൂന്ന് തവണയായിരുന്നു അധികവും. അപ്പൊ അത് ഇതിന്റെ അടവിൽപ്പെട്ടതാണ്. ആ രോഗം ഒരു രോഗിയാണെങ്കിൽ അയാൾക്ക് ആ രോഗം സുഖപ്പെടുത്തുന്നതിന്റെ കാരണങ്ങളിൽപ്പെട്ടതാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ്. ഇതേപോലെ തന്നെ പിന്നെ നമസ്കാരത്തിന് ശേഷം സൗബാ റളിയല്ലാഹുവിൽ നിന്നുള്ള നിവേദനത്തിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൻ സറഫ മിൻ സ്വലാത്തിഹി ഇസ്തഗ്ഫറ സലാസ, അവിടെ മൂന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞു. ഇതാണ് ഗാലിബ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധിക ദുആയും ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചിരുന്നു എന്നുള്ളത്. സുബ്ഹാൻ അള്ളാഹു എന്നുള്ള ഈ റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ഇദൻ സറഫ മിൻ സ്വലാത്തി, നമസ്കാരത്തിൽ നിന്ന് സലാം കിട്ടിയാൽ ഇസ്തഗ്ഫറ സലാസൻ, മൂന്ന് തവണ ഇസ്തിഗ്ഫാർ ചൊല്ലും. വഖാല അല്ലാഹു അൻതു സലാം മിൻകു സലാം തബാറക തയാദൽ ജലാലി വലി ഇക്റാം. ഖാലൽ വലീദ്, ഇതിന്റെ വലീദ് റാവി, ഫഖുൽതു ലിൽ ഔസാഇ, ഔസാഇയോട് ഞാൻ ചോദിച്ചു, കൈഫൽ ഇസ്തിഗ്ഫാർ, എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ? ഖാല തഖൂൽ, നീ പറയലാണ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇമാം ഔസാഇ വലീദിന് പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ എന്ന് ചോദിച്ചപ്പോ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് മൂന്ന് തവണ, അതിനുശേഷമാണ് അല്ലാഹുമ്മ അൻതു സലാം മിൻകു സലാം. അത് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഒരാൾ അത് ഏഴായി എന്നുള്ളത് എന്തല്ല, വിരോധിക്കപ്പെട്ട കാര്യമല്ല. ചില ദുആകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഏഴ് എന്നല്ല, ചിലപ്പോ ദുആ ആവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടി വരും. ആ ഒരു വിഷയം കൂടി നമ്മുടെ വിഷയത്തിൽ വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു കൊല്ലം ദുആ ചെയ്യേണ്ടി വരും, രണ്ടു കൊല്ലം ദുആ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ മരിച്ചോളം ദുആ ചെയ്യേണ്ടി വരും. വരുന്നുണ്ട്. അതിൽ അഹമ്മദിന്റെ റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ മരീദൻ ഒരാളെ രോഗിയെ സന്ദർശിച്ചു, യഹ്ലുർ അജലുഹു ഫഖാല ഇന്നഹു സബ മിറാറിൻ, ഏഴ് തവണ ആ രോഗിന്റെ അടുത്ത് പോയിട്ട് അയാൾ മരിച്ചിട്ടില്ല, രോഗിയാണ്, അയാളുടെ അജലാസന്നമായിട്ടില്ല എങ്കിൽ ഏഴ് തവണ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ, അവധിയിൽ ഏഴ് തവണ അസ്അലുല്ലാഹിൽ അലയും റബ്ബൽ അർഷിൽ അലയും ഇങ്ങനെ ദുആ ചെയ്താൽ എത്ര പ്രാവശ്യം? ഏഴ് പ്രാവശ്യം. അന്യഷ്ഫീക ഇല്ലാ ഫാഹുല്ലാഹു മിൻ ദാലിക്കൽ മറബ്, അല്ലാഹു ആ മനുഷ്യന് എന്താണ് അയാളുടെ രോഗം, ആ രോഗത്തിൽ നിന്ന് അള്ളാഹു ആഫിയത്ത് കൊടുത്തിട്ടല്ലാതെ. എന്താണ് അസ്അലുല്ലാഹിൽ അലയും റബ്ബൽ അർഷിൽ അലയും അന്യഷ്ഫീക, ഇങ്ങനെ ഏഴ് തവണ, അവധിയിൽ ഏഴ് തവണ എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ദുആയും ഏഴ് തവണയാണ്. ഏത്? അഊദു ബിഇസ്സതില്ലാഹി വഖുദറതിഹി മിൻ ശർരി മാ ജിദു വഹാദിറു. ഇത് അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഉസ്മാൻ ബിൻ അബ്ദുല്ലാസിനാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് തോന്നണം. അദ്ദേഹം പറഞ്ഞല്ലോ, മുസ്ലിം ആയത് മുതൽ എന്റെ ശരീരത്തിൽ ഒരു വേദന അനുഭവപ്പെടുന്നുണ്ട്. അവൻ വിശ്വാസം പറഞ്ഞു കൊടുത്തു, വേദനയുള്ള ഭാഗത്ത് നിന്റെ കൈ വെക്കണം, എന്നിട്ട് മൂന്ന് തവണ ബിസ്മില്ല പറയണം. ബിസ്മില്ല എന്നുള്ളത് മൂന്ന് തവണ, എന്നിട്ട് ഏഴ് പ്രാവശ്യം വഖുൽ സബ മറാത്തിൻ അഊദു ബിഇസ്സതില്ലാ വഖുദറതിഹി മിൻ ശർരി മാ ജിദു വഹാദിർ. ഇതിലെല്ലാം വന്നു, ഒന്ന് മൂന്ന് തവണ എന്നുള്ളത് വന്നു, പിന്നെ ചോദിക്കുന്നത് അള്ളാഹുവിന്റെ സിഫത്ത് വെച്ചിട്ടാണ്, അഊദു ബിഇസ്സതില്ലാഹി വഖുദറതിഹി മിൻ ശർരി മാ ജിദു വഹാദിർ, അള്ളാഹുവിന്റെ സിഫത്ത് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. എന്നിട്ട് വേറെ റിവായത്തിൽ കാണാം, ഉസ്മാൻ അബിലാസ് പറയുന്നു, ഫഫഅൽതു, ഞാനങ്ങനെ ചെയ്തു, എനിക്കെന്താണോ രോഗം ഉണ്ടായിരുന്നത്, ഇതിങ്ങനെ മൂന്ന് പ്രാവശ്യം ബിസ്മില്ല, വേദനയുള്ള ഭാഗത്ത് കൈ വെച്ചിട്ട് മൂന്ന് പ്രാവശ്യം ബിസ്മില്ല, ഏഴ് തവണ അഴുത് വീഴ്ചത്തിലായി കുതിർത്തി മിഷിമാജിതു ഹാജർ, പിന്നീട് ആ വേദന എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, പല മതൽ ആമറു ബി അഹ്ലിയോ കൈരിയും, എന്റെ കുടുംബത്തോട് ഞാനിത് ഇങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കാറുണ്ടായിരുന്നു, മറ്റുള്ളവരോടും ഞാനിത് കൽപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് കൂടി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് അതിന്റെ അടവിൽപ്പെട്ടതാണ്, ദുആയുടെ അടവിൽപ്പെട്ടതാണ്, ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ആ കാര്യം പറയുക. ചില തവണ അങ്ങനെ ഏഴ് പ്രാവശ്യം പറഞ്ഞതായിട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ദുആയുടെ അടവുകളിൽപ്പെട്ടതാ മറ്റൊന്ന്, വാരിതായി വന്ന ദിക്റുകളും ദുആകളും ഉപയോഗിക്കുന്നതാണ് അഫ്ളായിട്ടുള്ളത്. ചിലത് തീരെ ഉപയോഗിക്കാനേ പാടില്ല, ചിലത് നമുക്ക് ഉപയോഗിക്കാം, ഇതിൽ ഹറാമായത് അല്ലെങ്കിൽ ശിർക്ക് അങ്ങനത്തെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ദുആ ചെയ്യാം, അതിന് വിരോധമല്ല. പക്ഷെ ഇവിടെ ഏറ്റവും നല്ലതെന്താ വെച്ചാല്, വാരിദായി വന്നിട്ടുള്ള അതല്ലെങ്കിൽ ആസാറുകളിൽ വന്നിട്ടുള്ള ദിക്റുകളും ദുആകളും കൊണ്ട് ദുആ ചെയ്യുക. കാരണം അതിനേക്കാൾ വലിയ ദിക്റുകളും ദുആകളും വേറെ അല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഖുർആനിൽ വന്നത്. അപ്പൊ ദുആ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ദുആകൾ, സ്ഥിരപ്പെട്ട ദുആകൾ, ദിക്റുകൾ, അതുകൊണ്ട് ദുആ ചെയ്യുന്നതാണ് അഫ്ദൽ. അതുകൊണ്ട് ദുആ ചെയ്യുകയാണ് വേണ്ടത്, ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള സ്വഹീഹായിട്ടുള്ള ദുആകളും ദിക്റുകളും. എന്നാൽ ഇന്ന് നമുക്ക് കാണാം, നമ്മുടെ നാട്ടിൽ കുറെ പുസ്തകങ്ങളുണ്ട് ഇങ്ങനെ അടിച്ചിറക്കി കൊടുക്കുന്ന കുറെ പുസ്തകങ്ങൾ, അതിൽ കുറെ ദുആകളുണ്ട്. ഇവരെന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, എല്ലാ ദുആകളിൽ നിന്നും കുറെ ഭാഗങ്ങൾ എടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ദുആ ഉണ്ടാക്കും. വേറെ ചില ദുആകളൊന്നും ചില ആൾക്കാർക്ക് നമ്മൾ ഖുർആൻ തെരഞ്ഞാലും കിട്ടൂല, ഹദീസും തെരഞ്ഞാലും കിട്ടൂല, മക്കൾ ഉണ്ടാകാൻ, രോഗം മാറാൻ, ക്യാൻസർ മാറാൻ, എന്നിട്ട് അതിങ്ങനെ പ്രാസ് ഒപ്പിച്ചിട്ട് അതിന്റെ രീതി ഒപ്പിച്ചിട്ട് കവിത ഉണ്ടാക്കുന്ന പോലെ അതിനെ മണിച്ചിട്ട് നീട്ടിയിട്ടും ആ രൂപത്തിൽ ദുആ ചെയ്യ, ആ രൂപത്തിൽ ദുആകളെ ഉണ്ടാക്കുക, അത് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ അനുവദിച്ചിട്ടില്ല. അതിൽ ചിലത് ശിർക്കിലേക്ക് വരെ എത്തുന്നതുണ്ട്, ബിദ്അത്തായിത്തീരുന്നതുണ്ട്, ഹറാമായിത്തീരുന്നതുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ ഏത് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദുആ ചെയ്യുമ്പോൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ദുആകൾ തന്നെ ഉണ്ട്. രോഗം ഉണ്ടാകുമ്പോൾ എന്താ ദുആ ചെയ്യേണ്ടത്? ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, പ്രവാചകന്മാരുടെ ദുആ ഉണ്ട്, അതേപോലെ തന്നെ ഹദീസുകളിൽ വന്നിട്ടുള്ള ദുആ ഉണ്ട്. ഇങ്ങനെ എന്തൊരു പ്രയാസം ഇപ്പൊ കണ്ടുണ്ടാകുകയാണ്, ഹദീസിൽ വന്നിട്ടുള്ള ദുആകളുണ്ട്, വേറൊരു വിഷമം ഉണ്ടാകുകയാണ്, എന്തൊരു പ്രശ്നത്തിനും, ഇങ്ങനെ എന്തൊരു വിഷയങ്ങളാണെങ്കിൽ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള അത് പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? അത് ക്രോഡീകരിച്ചിട്ടുണ്ട്, അവരത് ഗ്രന്ഥങ്ങളാക്കിയിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് പണ്ഡിതന്മാർ അത് ക്രോഡീകരിച്ചതും അത് ഗ്രന്ഥങ്ങളാക്കിയതും. തബറാനിക്ക് ഒരു കിതാബുദ്ദഅവ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ മുഖപുരയില് ഇമാം തബറാനി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എന്തിനാണ് ഈ ഗ്രന്ഥം രചിക്കുന്നത് എന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ചില വാചകങ്ങൾ അതിന്റെ ഗ്രന്ഥത്തിന്റെ ഇതിൽ കാണാം. കിതാബ് ദുആ ഗ്രന്ഥത്തിന്റെ ഇതിൽ കാണാം. അതിൽ അദ്ദേഹം പറയുന്നത് ഹാദ കിതാബുൻ അല്ലഫ്തുഹു ജാമിഅൻ ലിൽ അദഇയത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ദുആകളാണ് ഞാനിതിൽ പിന്നെ കൊണ്ടുവരുന്നത്, ഞാൻ രചിക്കുന്നത്. ആ ദുആകളുടെ ഒരു ഗ്രന്ഥമാണ് ഹദാനി അല ദാലിക അന്നി റായിത്തു കസീറ മിനൻ നാസി ഖദ് തമസ്സഖു ബി അദഇയത്തിൻ സജ്ജയിൻ. അദ്ദേഹം പറഞ്ഞു എന്നെ ഇതിന് പ്രേരിപ്പിച്ച കാര്യം എന്താരോ, അന്നി റായിത്തു കസീറ മിനൻ നാസി, അധിക ജനങ്ങളെ ഞാൻ കണ്ടിരിക്കുന്നു. ഖദ് തമസ്സഖു ബി അദഇയത്തിൻ സജ്ജയിൻ, ഈ പ്രാസമൊപ്പിച്ചിട്ടുള്ള ദുആകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ദുആകൾ നമ്മൾ ഖുർആൻ ഹദീസിലും തിരഞ്ഞാൽ കിട്ടും. എന്നാൽ നമ്മുടെ ചില പ്രശ്നങ്ങൾ നമ്മുടെ രീതിയിൽ പറയുന്നതിന് വിരോധമല്ല. നമ്മൾ ചില മലയാളത്തിൽ ഏത് ഭാഷയിലാണോ നമുക്ക് തിരുന്ന രൂപത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യാറുണ്ട്, അതിന് വിരോധമല്ല, അത് വിരോധിക്കപ്പെട്ടതല്ല. പക്ഷെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, ഏറ്റവും അഫുതലായിട്ടുള്ളത് ഇങ്ങനെ വന്നിട്ടുള്ള ദുആ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ജനങ്ങളിൽ അധിക പേരുകളും കത് തമസക്ക എന്ന് പറഞ്ഞ എന്താ, ഇന്ന് അതാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തമസക്കാറ മുറുകെ പിടിക്കുന്നതാണ്. എങ്ങനെ വ്യാധീയത്തിന് സജ്ജ, ഇനി സജ്ജയുള്ള സജ്ജ എന്ന് പറഞ്ഞാൽ ഇതന്നെ നീട്ട കുറുക, അങ്ങനത്തെ മറ്റേ ഈണങ്ങളും പ്രാസങ്ങളും ഇതൊക്കെ ഒപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അദ്അയ്യത്തിന് പുതിയത്ത് കാല അദതിൽ അയ്യാം ഇമ്മ അല്ലഫാൽ വറാക്കൂൻ, എഴുത്തുകാരെ എഴുതിണ്ടാക്കിയ ഏതാനും കാലങ്ങളിലൂടെ എഴുത്തുകാരെ എഴുതിണ്ടാക്കിയ ദ്വാകളുമാണ് ഈ ആളുകൾ ജനങ്ങളിൽ അധിക പേരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ലാ തുർവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആകളൊന്നും തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നവയല്ല. വലാ നഹദി മിന സഹാബീ, നബി സ്വല്ലല്ലാഹു അലൈഹിയുടെ സഹാബികളിൽ നിന്നും വന്നിട്ടില്ല. വലാ നഹദി മിന താബീന വീസാ, അതേപോലെ തന്നെ താബീങ്ങളിൽ നിന്നും വന്നിട്ടില്ല ഇത്തരത്തിലുള്ള ദുആകളൊന്നും തന്നെ. ഇതൊക്കെ അദ്ദേഹം പറയണേ. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇതൊന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എന്ത് രചിച്ചത്. ഇങ്ങനെ ഒരു ഗ്രന്ഥം തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹീഹായിട്ട് വന്നിട്ടുള്ള, മൗസൂറായിട്ട് വന്നിട്ടുള്ള ഈ ദുആകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗ്രന്ഥം രചിക്കാൻ തന്നെ കാരണം ഇതാണ് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുക. ആര്? ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി. മാത്രമല്ല ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഇത് വലിയൊരു വിഷയമാണ്. അത് തന്നെ ഉപയോഗിക്കണമെന്ന് പറയാനുള്ള കാരണം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി മജ്മൂ ഫതാവയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ മസൂറായിട്ടുള്ള ദുആകൾ തന്നെ പിന്നെ അത് തന്നെ ചൊല്ലണമെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, അദ്ദേഹത്തിന്റെ ചില വാചകങ്ങൾ കേട്ടോ. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ വന്നിട്ടില്ലാത്ത ദുആകൾ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ വമാ സിവാഹ മിനൽ അദ്കാരി ഖദ് യകൂനു മുഹറമൻ, ചില ദുആകൾ ചിലപ്പോൾ ഹറാമായതായിരിക്കും നമ്മൾ ചെല്ലുന്നുണ്ടാകാം. വഖദ് യക്കൂനു മക്റൂഹൻ, ചിലത് മക്റൂഹായിരിക്കും. വഖദ് യക്കൂനു ഫീ ശിർക്ക, ചിലതിൽ ശിർക്കന്നുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ കുറെ പുസ്തകങ്ങൾ, തിരുവങ്ങാടി പുസ്തകം പ്രസംഗം ഇങ്ങനെ അടിച്ചറക്കുന്നു. ആ ദുആകൾ നിങ്ങൾക്ക് എവിടെ തിരഞ്ഞാലും കിട്ടില്ല. പക്ഷെ നമ്മളെ കുടുംബങ്ങളിലും നാട്ടുകളിലും വീട്ടുകളിലൊക്കെ പെണ്ണുങ്ങളും കുട്ടികളും ഇവരൊക്കെ ചെല്ലുന്നത് ആ ദുആകളും ദിക്റുകളായിരുന്നു. അപ്പോ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് എന്താ, ചിലത് ഹറാമായത് വരെ ഉണ്ടാവും, ചിലപ്പോൾ അതെന്തായിരിക്കും ഷിർക്കുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കറഹത്ത് ഉള്ളതായിരിക്കും. ലാ യഹ്തദീ ഇലൈഹി അക്സറു നാസ്, കാരണം ജനങ്ങളിൽ അധിക പേർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞോളന്നല്ല. ഇങ്ങനെ അതിനെപ്പറ്റി കുറെ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ള ആ ദിക്റുകളും ആ ദുആകളും തന്നെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവയിൽ അത് കാണാം. അപ്പൊ അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം എന്താ, അതിലെ പദങ്ങള്, അതിന്റെ ഘടന, അതിന്റെ ആശയങ്ങൾ. ഇപ്പൊ ഖുർആനിൽ വന്നിട്ടുള്ള ദുആകൾ അമ്പിയാക്കൾ ചെയ്തതാണ്, അതിനേക്കാൾ വലിയൊരു ദുആയതാ അത്. ഇതിനെപ്പറ്റി പറഞ്ഞെന്ന പണ്ഡിതന്മാർ പറഞ്ഞു, അതിന്റെ ഘടന, അതിന്റെ വാചകങ്ങൾ, അതിന്റെ ലഫ്ലുകൾ, അതിന്റെ ആശയം, അതിലിനിയൊന്നും കൂട്ടിച്ചേർക്കണ്ടാവില്ലല്ലോ. അതേപോലെ തന്നെ വിശ്വല്ലാഹു സ്വലം പഠിപ്പിച്ചത് അതിലിനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാണ്ടാവും, അത് സമ്പൂർണ്ണമായിരിക്കും, അത് ജാമിഅം മാനിയമായിരിക്കും. എന്തെല്ലാം ഉൾക്കൊള്ളേണ്ടതുണ്ടോ അതൊക്കെ അതിലുണ്ടാവും, ആ ദുആകളിലും ദിക്റുകളിലുണ്ടാവും. അപ്പൊ ഏറ്റവും അഫ്ദലായിട്ടുള്ളത്, ഏറ്റവും അക്മലായിട്ടുള്ളത് എന്താണ്? അത് തന്നെ പ്രയോഗിക്കലാണ്. അപ്പൊ നമുക്ക് എന്തൊരു ആവശ്യമാണോ അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത്, ആ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ദുആകൾ നമ്മൾ പഠിക്കുക, ദിക്റുകൾ നമ്മൾ പഠിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദുആ ദുആഉൽ മസ്അല, അതേപോലെ തന്നെ ദുആഉൽ ഇബാദ, അത് രണ്ടിലും അങ്ങനെ തന്നെ. അത് ഹിഫ്ലാക്കുക, അത് ചൊല്ലിക്കൊണ്ടിരിക്കുക, അത് ഇബാദത്താണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി കുറച്ച് വിഷയങ്ങൾ കൂടി, ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ അതുകൂടി നമുക്ക് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഒരാൾ ദുആ ചെയ്തു, അതിന് ഉത്തരം കിട്ടും എന്നുള്ളത് ഉറപ്പുണ്ടോ? ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഖുർആന്റെ ആയത്ത് ഉദ്ഊനി അസ്തജിബ് ലക്കും. പക്ഷെ ഉത്തരം കിട്ടുന്നത് എങ്ങനെയാണ്, അതിന്റെ രൂപങ്ങൾ, അത് നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുണ്ട്. എന്താണെങ്കിൽ ഉത്തരം കിട്ടുന്നുള്ളത് തീർച്ചയാണ്. അതേപോലെ തന്നെ അതിന്റെ സമയങ്ങൾ, പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള സമയങ്ങൾ, അതുകൂടി നമുക്ക് മനസ്സിലാക്കണം. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. വിഷയങ്ങൾ പഠിക്കുക, നിങ്ങളെ മനസ്സിലുണ്ടാകണം. നമ്മുടെ നിത്യജീവിതത്തിൽ വരേണ്ടതാണ്, ഇബാദത്താണ്, കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഈ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ സന്ദർഭത്തിലും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന മുഅ്ഹിദീങ്ങളുടെ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.